SBS Audio is supported by advertising.
ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഏതൊരു മലയാളിയും നിത്യജീവിതത്തിൽ കേൾക്കുന്നതും പറയുന്നതുമാണിത്. നമുക്കറിയാവുന്നതുപോലെ ചായ നമ്മുടെ നിത്യജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പെണ്ണുകാണൽ മുതൽ മരണാനന്തര ചടങ്ങുകൾക്ക് വരെ ചായ നമ്മൾ മലയാളികൾ ഒഴിവാക്കാറില്ല. എന്നാൽ ഓസ്ട്രേലിയയിൽ കുടിയേറി പാർത്തപ്പോൾ ചായയിൽ നിന്നും കാപ്പിയിലേക്കുള്ള ഒരു മാറ്റം പലർക്കും സംഭവിച്ചു കാണും. വെറും കാപ്പിയല്ല, പലതരത്തിലുള്ള കാപ്പികളെക്കുറിച്ച് അറിയാനും ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചുറ്റും ധാരാളം കോഫി ഷോപ്പുകൾ കാണാം. ചൂടുള്ള കാപ്പി കയ്യിൽ പിടിച്ച് ജോലിക്ക് പോകുന്ന ആളുകളെയും കാണാം. ഓസ്ട്രേലിയക്കാർ കോഫി ഇത്രയുമധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ലോകത്തിൻ്റെ വരെ കോഫി തലസ്ഥാനമായി മെൽബൺ നഗരം മാറിയത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയുടെ സമ്പന്നമായ കോഫി സംസ്കാരത്തെപ്പറ്റിയും ഇവിടെ കാപ്പിക്ക് എങ്ങനെ ഇത്രയും പ്രാധാന്യം ലഭിച്ചു എന്നതിനെ പറ്റിയുമാണ്. ജോലിയെടുത്ത് തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണം വരുമ്പോൾ ഒരു കാപ്പി കുടിക്കാൻ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ക്ഷീണം മാറ്റാനുള്ള ഒരു വെറും പാനീയമായി മാത്രമല്ല കോഫിയെ ഓസ്ട്രേലിയക്കാർ കാണുന്നത്.
I normally have one coffee except Ramadan.
I have about 3 coffees a day.
I have about 5 coffees.
Probably at least 4.
I have 2 cups of coffee per day.
I have up to 8 coffees a day. I am addicted. There doesn't go any one hour that I'm not thinking about coffee and needing a hit.
കോഫി ഒരു വികാരമാണെന്നും കാപ്പി ഉണ്ടാക്കുന്നത് ഒരു കലയാണെന്നും പറയുന്ന ഒട്ടേറെ കോഫി പ്രേമികളുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കാപ്പി എന്നതിലുപരി കാപ്പിയുടെ മറ്റു നിരവധി വകഭേദങ്ങൾ ഓസ്ട്രേലിയക്കാർ ഇഷ്ടപ്പെടുന്നു. ലോക കോഫി തലസ്ഥാനം എന്നറിയപ്പെടുന്ന മെൽബണിലെ കോഫി ഷോപ്പ് മാനേജർ ലിലി ഫെയർഹാൾ പറയുന്നത് കേൾക്കാം.
We have been really fortunate to get so many immigrants from Western Europe where espresso originated. So we have heaps of espresso in Australia. And through years and years of drinking espresso, we've come to naturally desire better quality beans. We've started getting beans from different parts of the world, experimenting a little bit more. And I think Melburnians don't really mind paying a little bit more for coffee as well if they know it's going to be good.
നമുക്ക് പൊതുവെ പരിചിതമായ കാപ്പിയിൽ നിന്നും നമ്മൾ ഇപ്പോൾ കാണുന്ന കാപ്പിയുടെ മറ്റു വകഭേദങ്ങളിലേക്കുള്ള മാറ്റം എക്സ്പ്രസോ മെഷീനുകളുടെ വരവോടെയാണ് സംഭവിച്ചത്. ഓരോ വ്യക്തിയുടെയും അഭിരുചിക്കനുസരിച്ച് ചേരുവകൾ ഉൾപ്പെടുത്താൻ ഈ മെഷീനുകളുടെ സഹായത്തോടെ സാധിക്കുന്നു. എക്സ്പ്രസോ അഥവാ കാപ്പിപ്പൊടിയുടെ സത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഷോർട്ട് ബ്ലാക്ക് എന്താണെന്ന് കോഫി മാസ്റ്റർ സാൻഡോ ബുക്ചേരി പറയുന്നു.
Espresso short black is a coffee which is extracted from, in Australia, let's say 10-12 grams of coffee and is extracting 30 ml of liquid out. Don't get confused with ristretto, which is very similar. Using the same grams of coffee, 10-12 grams, but extracting around 20 ml of liquid.
Coffee kudikkunnavarkariyam. പലതരത്തിലുള്ള വ്യത്യസ്തമായ പേരുകളാണ് ഈ കോഫികൾക്കുള്ളത്. കൂടുതലും ഇറ്റാലിയൻ പേരുകളാണ് നമ്മൾ കേൾക്കാറ്. റെസ്ട്രിറ്റോ, കാപ്പിച്ചിനോ, ഇതൊക്കെ നമ്മൾ പതിവായി കേൾക്കുന്ന ചില പേരുകളാണ്.
I like cappuccino with 2 sugars according to my taste buds.
I have 2 week long blacks for breakfast and a cappuccino between 11 and 12.
4 days of black coffee and 1 latte max.
Long black with a dash of milk on the side or a soy latte.
Strong coffees, 3 shots, 4 shots. Magic. It's a Melbourne special, magic coffee.
ഇനി പാൽ ചേർക്കാതെ ഉണ്ടാക്കുന്ന കടും കാപ്പിക്കും ഓസ്ട്രേലിയയിൽ പ്രിയമേറെയാണ്. തന്റെ കോഫി ഷോപ്പിൽ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കടും കാപ്പി ലോങ് ബ്ലാക്ക് ആണെന്നാണ് ലിലി ഫെയർഹാൾ പറയുന്നത്.
Long black is just hot water and 2 shots of espresso over the top. drunk by people who like the taste of coffee, obviously. You can get a short black, which is just an espresso. That's for people who really like the taste of coffee or want a very quick hit of caffeine. Another black coffee that's become really popular is filtered coffee or batch brew. That one is the drip coffee, which is quite funny because they've gone a little bit back in time, but now the coffee is of better quality, so you can get really good flavors out of it.
ഈ കോഫി ഷോപ്പുകളിൽ പാല് ചേർത്തുണ്ടാക്കുന്ന വ്യത്യസ്തമായ കാപ്പികളും നമുക്ക് കിട്ടും. പതഞ്ഞു നിൽക്കുന്ന പാൽക്കാപ്പിക്ക് മുകളിൽ കൊക്കോ പൊടി കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതായാലും പശുവിൻ പാല് മാത്രമായിരുന്നു പണ്ട് കോഫി ഷോപ്പുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സോയ, ഓട്സ്, ആൽമണ്ട് എന്നിവയുടെ പാൽ ചേർത്തുള്ള കാപ്പികളും ലഭ്യമാണെന്നാണ് ഫെയർഹാൾ പറയുന്നത്.
With white coffee, the most popular by far is a latte. However, a lot of people also drink a flat white. Now, I don't think that there's that much difference between a latte and a flat white, just the type of cup that you put them in. But flat whites originated in Australia and have kind of taken over the world in a way. I don't think that anyone else does them the same way as us, though.
Piccolo latte. പേര് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ടല്ലേ. എക്സ്പ്രസോ ഷോട്ടിലേക്ക് കുറച്ചുമാത്രം പാൽ ചേർത്തുണ്ടാക്കുന്ന കടുപ്പമുള്ള കാപ്പിയാണ് പിക്കോളോ ലേറ്റെ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കോക്കോ പൗഡർ ചേർത്തുണ്ടാക്കുന്നതാണ് കാപ്പിച്ചിനോ.
The magic confuses a lot of people. A magic is basically just a strong short latte. It's got less milk, so the ratio is slightly skewed to make it taste a lot stronger. I think that people ordered them enough that they decided to give it a name.
കാപ്പി ഉണ്ടാക്കുന്നത് മാത്രമല്ല അത് കുടിക്കുന്ന രീതിയും ഒരു കല തന്നെയാണ്. യാത്രകളിലും സൗഹൃദ സംഭാഷണ സമയത്തും ജോലിക്കിടയിലും അങ്ങനെ പല സാഹചര്യങ്ങളിലും കാപ്പി ആസ്വദിച്ച് കുടിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാവുന്ന മറ്റൊരു തരം കാപ്പിയാണ് മൊജിറ്റോ എന്ന് ഫെയർഹാൾ പറയുന്നു.
Milk generally softens the taste of coffee. It makes it a little bit more palatable. So I think people use that when they want a hit of caffeine, but they don't want that full raw espresso taste. They just want a tiny, tiny bit of milk to kind of balance it out.
ഇനി അമിതമായ കാപ്പി കൂടി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ചിലർ കാപ്പിപ്പൊടിയിലെ കഫീൻ ഒഴിവാക്കി decaffeinated coffee വാങ്ങുന്നത്.
I respect decaf drinkers because they're actually only purely drinking coffee for the taste. They're not relying on it to get them through their day, and decaf coffee actually has improved dramatically over even the last 10 years. They've developed better processes to decaffeinate the beans. They're sourcing them from better farms. Previously, they were just not great quality beans that were decaffeinated and were very much an afterthought.
പല കാപ്പിത്തോട്ടങ്ങളിൽ ഉണ്ടായ കാപ്പിക്കുരി ഒരുമിച്ച് ചേർത്ത് പൊടിച്ചാണ് പലപ്പോഴും കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത്. ഇത് ചിലപ്പോഴൊക്കെ കാപ്പിയുടെ രുചി മാറ്റാറുണ്ട്. അതൊഴിവാക്കാനായി ഇപ്പോൾ ഒറ്റത്തോട്ടത്തിൽ നിന്നുമുണ്ടായ കാപ്പിക്കുരി മാത്രം ഉപയോഗിച്ച് കാപ്പി തയ്യാറാക്കുന്ന ഷോപ്പുകളും ഉണ്ട്. സിംഗിൾ ഒറിജിൻ ബീൻസ് അല്ലെങ്കിൽ ഒറ്റത്തോട്ടത്തിൽ നിന്നുമുള്ള കാപ്പിക്കുരി കൊണ്ടുണ്ടാക്കുന്ന കാപ്പി ആരാധകർക്കിടയിൽ വലിയ പ്രചാരമാണെന്നാണ് സാൻഡോ ബൊക്ചേരി പറയുന്നത്.
The single origin is actually a coffee that comes from a specific country, and depending on the coffee shop, sometimes they display also the region and even the actual location and the producer name. So it's really interesting. The blend will be a mix of those origins. So the blend will give you the consistency.
Coffee shopകളിൽ ഇത്രയൊക്കെ വ്യത്യസ്തമായ കാപ്പികൾ ലഭ്യമാണെങ്കിലും ചിലപ്പോഴൊക്കെ വളരെ വിചിത്രമായ കോഫി ഓർഡറുകൾ ലഭിക്കാറുണ്ടെന്ന് ഫെയർഹാൾ പറഞ്ഞു.
I did have a request recently for a coffee that was made half with almond milk and half with oat milk. And to that I said, I'm not doing that because sometimes it does just come down to efficiency.
ഇത്രയും നേരം മുതിർന്നവർക്ക് കുടിക്കാവുന്ന പല തരത്തിലുള്ള കാപ്പികളെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന കാപ്പികൾ വല്ലതുമുണ്ടോ? അതും ലഭ്യമാണ്. ബേബിച്ചിനോ, അതെ, പേര് പോലെ തന്നെ ഒരു ചെറിയ കപ്പിൽ പതപ്പിച്ചെടുത്ത പാലിന് മുകളിൽ ചോക്ലേറ്റ് പൊടി വിതറുന്ന കാപ്പിയാണ് ബേബിച്ചിനോ. കുട്ടികൾക്ക് ഇത് ഏറെ പ്രിയങ്കരമാണ്. ഇത്രയൊക്കെ കേട്ടപ്പോൾ ഒരു കാപ്പി കുടിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്തായാലും എനിക്ക് തോന്നി. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.